ത്രിയേക ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയ ജോജിയച്ഛൻ, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പി ചാക്കോച്ചൻ, കുഞ്ഞ് അനുജൻ ക്രിസ്റ്റഫർ അച്ഛൻ, പ്രിയ എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എനിക്ക് നിൽപ്പാനായിട്ട് ലഭിച്ച ഈ അവസരം ഞാൻ വലിയൊരു ഭാഗ്യമായി പദവിയായി കാണുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 38 വർഷക്കാലം സഭയുടെ ഒരു എളിയ ശുശ്രൂഷകനായിരിക്കാൻ ഭാഗ്യം കിട്ടി. ആ കാലഘട്ടത്തിൽ ഞാൻ ഇരുന്ന ഇടവകയിൽ എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത അനവധി മാതാപിതാക്കൾ, അവരൊക്കെ ഇന്ന് മൺമറഞ്ഞു പോയവരുണ്ട്. എന്നോടുകൂടെ ഇന്ന് മദ്ബഹായിൽ അസിസ്റ്റ് ചെയ്യുന്ന രാജുവിൻ്റെ മാതാപിതാക്കളൊക്കെ വലിയ ആത്മീയ ജീവിതത്തിൻ്റെ ഒക്കെ വക്താക്കളായിരുന്നു. അതുപോലെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ശുശ്രൂഷ ഇടവകയിലെ അനേക പ്രിയപ്പെട്ടവർ, എൻ്റെ സ്വന്തം ഇടവകയിലെ പ്രിയപ്പെട്ടവർ, എന്നെ അറിയാവുന്നവർ, എനിക്കറിയാവുന്നവർ, പ്രത്യേകിച്ച് പി ചാക്കോച്ചനെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ജോജിയച്ഛനാണെങ്കിൽ എനിക്ക് അച്ഛനെന്നോട് പിണങ്ങിയാലും സാരമില്ല, എനിക്ക് അച്ഛനെക്കാട്ടിലും അച്ഛൻ്റെ പിതാവിനാണ് എനിക്ക് ഏറ്റവും സ്നേഹം. എൻ്റെ മൂത്തൊരു ജ്യേഷ്ഠനെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും നല്ല പ്രോത്സാഹനം നൽകുകയും വളരെ സ്നേഹം നൽകിയ ഒരു പിതാവിൻ്റെ, വലിയൊരു പിതാവിൻ്റെ മകൻ വികാരി ജനറൽ കെ ഒ ഫിലിപ്പോസ് അച്ഛൻ്റെ മകൻ ജോജിയച്ഛനോടുകൂടെയൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഔദ്യോഗിക ശുശ്രൂഷയിൽ നിന്നൊക്കെ വേർപിരിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സൊക്കെ ഇപ്പം ശാന്തമായിരിക്കുക. മാരാമണ്ണ് ഇവിടെ കഴിഞ്ഞ 3 വർഷക്കാലം എന്താ പറയുന്നത്, ഇങ്ങനെ കാലിൻ്റെ അറ്റത്തൊരു തീപ്പന്തം വെച്ച് കെട്ടിയ പട്ടിയെപ്പോലെ നെടുകയും നുറുകയൊക്കെ ഓടി നടക്കേണ്ട സമയമാണ്. എന്നാൽ സർവശക്തനായ ദൈവം എനിക്ക് ശാന്തമായി ഇരിപ്പാൻ ദൈവം അവസരം നൽകി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്നലെ ഞാൻ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ കൽപ്പന വാട്സപ്പിലൂടെ എനിക്ക് കിട്ടിയത് വായിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുമ്പോൾ അഭിവരിച്ച ഒരു വലിയ സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരം മാർത്തോമാ സഭയുടെ സിനഡ് കണ്ടെത്തിയിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മെത്രാപ്പൊലിത്ത തിരുമേനിയെയും മറ്റ് തിരുമേനിമാരെയും ഞാൻ ആ കാര്യത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വൈകിട്ടത്തെ യോഗത്തിൽ സ്ത്രീകളെ സംബന്ധിപ്പിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയ ഒരു സന്ദർഭത്തിൽ അതൊക്കെ അഭിമുഖീകരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതാ ഞാനാണ് ഏറ്റവും കൂടുതൽ ആ പ്രശ്നം അഭിമുഖീകരിച്ചത്. എന്നാൽ സിനഡ് കൂടി സ്ത്രീകൾക്കും വൈകിട്ടത്തെ യോഗത്തിൽ സംബന്ധിക്കാനുള്ള ക്രമീകരണം ചെയ്തു. അതിനെപ്പറ്റിയും പല വിവാദങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് കാര്യമില്ല. നമുക്കറിയാം, വർഷങ്ങളായി വൈകിട്ടത്തെ യോഗത്തിൽ സ്ത്രീകളെ നമ്മൾ പങ്കെടുപ്പിക്കാത്തത് സ്ത്രീകളോട് നമുക്ക് വിവേചനം ഉണ്ടായിട്ടല്ല. ഞാൻ 3 വർഷം ഫേസ് ചെയ്ത പ്രശ്നം, സ്ത്രീകൾക്ക് വൈകിട്ടത്തെ യോഗത്തിൽ സംബന്ധിക്കാനുള്ള സുരക്ഷിതത്വം മാരാമണ്ണില്ല. മാരാമണ്ണോട്ട് പന്തലിലോട്ട് ഇറങ്ങുന്ന വഴികളെല്ലാം വളരെ നാരോ ആണ്. അപ്പോൾ ആ പകലത്തെ യോഗത്തിൽ തന്നെ ഒരുപാട് പേരുടെ മാല പറിച്ചുകൊണ്ട് പോവുകയും, കഴിഞ്ഞ വർഷം ഞാൻ ഇരുന്നപ്പോൾ ഓർക്കുന്നു എത്ര സ്ത്രീകളാണ് വന്ന് കരയാറുള്ളത്, മാല പോയി 4.5 പവൻ 5 പവൻ. ഒത്തിരി സാമൂഹിക മിസ്ക്രീയൻസ് കടന്നു വരും. പ്രത്യേകിച്ച് ആ അതിൻ്റെ കരയൊക്കെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ്. അതുകൊണ്ട് നമ്മുടെ വൈകിട്ടത്തെ യോഗത്തിലും സ്ത്രീകൾക്ക് സംബന്ധിപ്പിക്കത്ത രീതിയിൽ ഒരു മണിക്കൂർ ഒന്ന് ക്രമീകരിച്ചു. സാധാരണ 7:30 തീരും, ഇപ്പം 6:30 തീരും. നിങ്ങൾക്കിനിയും നാട്ടിൽ പോയി സ്ത്രീകൾക്ക് വൈകിട്ടത്തെ യോഗത്തിലും സംബന്ധിക്കാം. എൻ്റെ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ശബരിമല മാരാമണ്ണു ഉണ്ടാകാതെ എൻ്റെ മാത്രാപൂരിത്ത അതൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സഭ എപ്പോഴും ഈ കാര്യത്തിൽ മുമ്പേ പറക്കുന്ന ഒരു പക്ഷിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ സഭയെയും എല്ലാവരെയും. എനിക്ക് അവസരം നൽകിയ നിങ്ങളോടും എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒന്നിച്ചുള്ള തിരുവചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ വിശുദ്ധ സുവിശേഷം. ഇന്ന് ഏവങ്കേലിയനായിട്ട് വായിച്ച ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ അപ്പർ റൂം ഡിസ്കോഴ്സസ് എന്ന് പറയും, മാളിക മുറിയിലെ പ്രബോധനം. അതായത് ശിഷ്യന്മാർക്ക് നൽകിയ വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു പ്രബോധനം. അതിലെ ഒരു കൊച്ചു വാക്യം മാത്രം, 4-ാമത്തെ വാക്യം, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. ഇംഗ്ലീഷ് പരിഭാഷ നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാം, അബൈഡ് ഇൻ മീ ഐ അബൈഡ് ഇൻ യു. പ്രാർത്ഥിക്കാം. കർത്താവേ, എപ്പോഴും ഞങ്ങളെ വചനത്താൽ അവിടുന്ന് പോഷിപ്പിക്കുന്ന ദൈവമാകുന്നതിനാൽ സ്തോത്രം. തിരുവചന ധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. അടിയൻ്റെ വായിലെ വാക്കുകളെ നീ നിയന്ത്രിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷയുടെ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. വീണ്ടും മാരാമൻ കൺവെൻഷനുമായി തുടരട്ടെ. മാരാമൻ കൺവെൻഷന് യുവജനങ്ങൾക്ക് വളരെ ഗുണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ് യുവവേദി. ആ യുവവേദി യോഗത്തിൽ ഒരു വർഷം പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചത് നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതനായ, ഇപ്പോൾ പലരും സ്നേഹത്തോടെ വിളിക്കുന്ന കാപ്പിപ്പൊടി അച്ഛനെയാണ്. അതായത് ശാലോം ടിവിയിലും ഒക്കെ നമ്മൾ സാധാരണ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമല്ലോ. ഒരു അനുഗ്രഹീതനായ ധ്യാന ഗുരുവായ പുത്തമ്പരയ്ക്കൽ അച്ഛൻ, ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ. അച്ഛനെ ഇങ്ങനെ യുവവേദി യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ കയറി നിന്ന് തുടങ്ങിയത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. കഥയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം. അദ്ദേഹം നടത്തിയ ഒരു ധ്യാനത്തിൽ പാലായിൽ നിന്ന് വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച 2 ചെറുപ്പക്കാർ, എന്നാൽ വലിയ സാമ്പത്തിക സൗകര്യമുള്ള കുടുംബത്തിലെ 2 പിള്ളേരാണ്. 2 പേരും ഈ വഷളന്മാർ മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മടങ്ങിപ്പോയി. അതിൽ ഒരാൾക്ക് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കലശലായ പനി ബാധിച്ചു. ഡോക്ടർമാരെ ചെന്ന് കണ്ടു, ബ്ലഡൊക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ഡോക്ടർ പറഞ്ഞു, ഈ ഇത് വളരെ ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് ഈ കുഞ്ഞെത്തിയിരിക്കുകയാണ്. ഇവനെ പേപ്പട്ടി കടിച്ചിട്ടുണ്ട്, അന്ന് വാക്സിൻ നിങ്ങൾ എടുത്തില്ല, അതുകൊണ്ട് ഇനിയും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവൻ്റെ സ്ഥിതി വളരെ മോശമാകും, പേപ്പട്ടിയെ പോലെ കുരച്ചും നുരച്ചും പതപ്പിച്ചും ഭീകരമായി ഇവൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവനെ ഒരു സെല്ലിലടയ്ക്കണം. സെല്ലിലടച്ചു. ഡോക്ടർമാർ പറഞ്ഞ പോലെ തന്നെ ഭീകരമായ സ്ഥിതി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇവന് സുബോധം വരും. ബോധം വരുമ്പോൾ ഇവൻ സംസാരിക്കും, വളരെ നോർമലായി. അങ്ങനെ പറഞ്ഞപ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, അത് നിങ്ങൾ സാധിപ്പിച്ചു തരണം. എന്തോ മക്കളെ, എനിക്ക് അച്ഛനെ കാണണം, ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛനെ കാണണം. അച്ഛൻ മുഖാന്തരമാണല്ലോ അവൻ മാനസാന്തരപ്പെട്ടത്. പെട്ടെന്ന് വണ്ടി വിട്ടു. ഭാഗ്യവശാൽ അച്ഛൻ ഫ്രീ ആയിരുന്നു. അച്ഛൻ വന്ന് ഇവൻ്റെ ഈ കാഴ്ച കണ്ട് വളരെ സങ്കടത്തോടുകൂടെ കൈകൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവന് ബോധം വന്നപ്പോൾ അച്ഛനെ കണ്ടു, അച്ഛനുടനെ അവനെ അനുഗ്രഹിക്കാൻ കൈ നീട്ടിയപ്പോൾ പറഞ്ഞു, അച്ഛ പ്ലീസ് ഡോണ്ട് ടച്ച് മീ. അച്ഛനും ഈ രോഗം പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് യു ബി ദയാർ, ഞാൻ പറയുന്ന കാര്യം അച്ഛൻ കേട്ടാൽ മതി, ദയവ് ചെയ്ത് അത് സാധിപ്പിച്ചു തരണം. എന്താ മക്കളെ, അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ ഇനോർമസായ സമ്പത്തിൻ്റെ ഉടമകളാണ്, അച്ഛനെ ഇത്ര തുക ഏൽപ്പിക്കും. ആ തുക കേട്ടപ്പോൾ അച്ഛൻ പേടിച്ചങ്ങ് പുറകോട്ട് മാറി. ഇത്ര വലിയൊരു തുക, അത് അച്ഛൻ്റെ കയ്യിൽ എൻ്റെ മാതാപിതാക്കൾ തരും. ആ തുക മുഴുവൻ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ആവശ്യത്തിന് വേണ്ടി അച്ഛൻ ഉപയോഗിക്കണം. എനിക്ക് വലിയൊരു ബൈക്കുണ്ട്. അന്ന് കേരളത്തിൽ 4 പേർക്കേ ആ ബൈക്കുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ ആ ബൈക്കൊന്ന് കാണാൻ നോക്കിയിട്ട് വളരെ ചുരുക്കമായിട്ടാണ് അതിൽ 1-2 ബൈക്ക് കണ്ടത്. അങ്ങനെ വിളിയേറിയ ബൈക്കിൻ്റെ താക്കോലും അച്ഛനെ ഏൽപ്പിക്കും. അച്ഛൻ അത് വിറ്റിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താൻ ആ പണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കഥയാണ് അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അച്ഛൻ അവിടെ കൂടിയിരുന്ന വലിയൊരു സമൂഹം, യുവവേദി യോഗത്തിൽ സംബന്ധിച്ച പട്ടക്കാർ, സുവിശേഷകർ, തിരുമേനിമാരോട് ഒരു വാചകം പറഞ്ഞു. പതിറ്റാണ്ട് പതിരായിരിക്കുന്നതിലും ഭേദം. പതിറ്റാണ്ട് പതിരായിരിക്കുന്നതിലും, പതിരെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അമേരിക്കയിൽ വന്നതിന് ശേഷം നെല്ലും പതിരും മങ്കും ഒന്നും ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട് മറന്നു പോകാം. മങ്ക്, പതിര്, അങ്ങനെ ആയിരിക്കുന്നതിലും ഭേദം. പതിറ്റാണ്ട് പതിരായിരിക്കുന്നതിലും ഭേദം. അല്പനേരത്തേക്കാണെങ്കിലും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിരിക്കാൻ കഴിയുന്നതാണ് ഏറെ ഉത്തമം. ഓ, വെരി ടച്ചിങ് വേർഡ്. നമ്മുടെ വലിയ പത്രാപൂരത്ത തിരുമേനി കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിൽ ക്ഷീണിതനായി കഴിയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് കേട്ടത്. തിരുമേനി ഒരിക്കൽ ഞാൻ കോഴഞ്ചേരിപ്പള്ളി ഇരിക്കുമ്പോൾ അവിടെ കൂടിയ ജനങ്ങളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ശരിയാ തിരുമേനി ചോദിച്ചത്. ഒരിക്കൽ മാത്രം, വൺസ് ഒൺലി, വേഗം കടന്നു പോകുന്ന, സൂൺ സൂൺ ബി പാസ്റ്റ്, ദൈവം ദാനമായി നൽകിയ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഈ ജീവിതത്തിൻ്റെ ധന്യത എന്തിലാണ്? ഈ ജീവിതം തന്നവന് ഈ ജീവിതം പ്രയോജനപ്പെടണം. ഈ ജീവിതം നമ്മെ ഏൽപ്പിച്ചവന് ഈ ജീവിതം മടക്കി കൊടുക്കണം. നമ്മൾ പല ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നു ഈ ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ധന്യത എന്ന് പറയുന്നത്, എത്ര നാൾ ഈ ജീവിതം ഇങ്ങനെ വലിച്ചു നീട്ടുന്നു എന്നതിലാണ്. അതാണ് എനിക്ക് അമേരിക്ക വന്നതിന് ശേഷമാണ് കുറേ കൂടെ ബോധമായത്. കുടവയർ മോശമാണ്, വണ്ണം കുറയ്ക്കണം, ആഹാരം കുറയ്ക്കണം. ഇതിനു മുമ്പ് എനിക്ക് ആ ചിന്തയൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പിന്നിക്കാട്ടുകാർ കപ്പയും ഒക്കെ അങ്ങ് ഇഷ്ടം പോലെ തിന്നും, കപ്പയും കാച്ചിലും ഒക്കെ. ഇനി ഞാൻ നാട്ടിൽ പോയത് കഴിക്കത്തില്ല. ഞാൻ എന്നെ മെത്രാപ്പോലത്ത തിരുമേനി ഞാൻ തിരുവല്ലയിൽ ഇരിക്കുമ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചു. നേരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരുവേണി പറഞ്ഞു, അച്ഛൻ അതൊക്കെ നടത്താൻ പറഞ്ഞു. അപ്പം ഞാനൊരിക്കലൊരു വയസ്സൻ ഡോക്ടറെയാണ് ക്ലാസ് എടുക്കാൻ വിളിച്ചത്. 80 വയസ്സ്, വലിയ ഫേമസ് ആയൊരു ഡോക്ടറാണ് അദ്ദേഹം. ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പ്രായമായ സീനിയർ സിറ്റിസനായ ആളുകളോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാനൊന്ന് വെളുപ്പിന് 4 മണിയായപ്പോൾ എഴുതിയിട്ടു. ഞാനൊരു ഷോർട്ട്സ് ഇട്ട്, ഒരു ടീഷർട്ട് ഇട്ട് ഞാൻ 8 മൈല് ഓടി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ്, അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, 4 മണിക്ക് എഴുന്നേറ്റ് വേദപുസ്തകം വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചെന്നായിരിക്കും ഈ ഡോക്ടർ പറയാൻ വരുന്നതെന്ന്. പക്ഷേ ഞാൻ 8 മൈൽ ഓടി. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഓടി, ഈ ഡോക്ടർ എന്തിനാണ് 8 മൈൽ ഓടിയത്? വൺ വലിച്ചു നീട്ടാൻ. 80-85 ആകണം, 85-90 ആകണം, 90-95 ആകണം, 95-100 ആകണം, 100-105 ആക്കാമെങ്കിൽ ഒക്കുമെങ്കിൽ അതിന് കഴിയണം. ക്രിസ്തോസ് നിരുമേനി ചോദിച്ചു, എന്തിനാ എന്നാ ഗുണം, ആർക്ക് ഗുണം? ക്രിസ്തോസ് തിരുമേനി തന്നെ നല്ല രസമാണ്. തിരുമേനി ഒരിക്കലേ മാരാവുന്നു തൻ്റെ അരമനയിൽ ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. 10:30 ഒരു കല്യാണത്തിന് പോകണം. തിരുമേനിയുടെ ഡ്രൈവർ എബി 48 വയസ്സ്, തിരുമേനിക്കന്ന് 99 വയസ്സ്. അപ്പം എബി ഇങ്ങനെ തന്നെ കാർ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തേച്ച് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എബിയോട് പറഞ്ഞു, എബി നീ ഇഞ്ഞു വന്നേടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എബി ഓടിച്ചെന്നു, അപ്പച്ച എന്തോ അപ്പച്ച, എടാ നീ ഇഞ്ഞിട്ട് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. പറയപ്പച്ച വേഗം പറ, 10:30 കല്യാണത്തിന് പോകേണ്ടതല്ലേ, കാർ നല്ല ഭംഗിയായിട്ട് തുടച്ച് ക്ലീൻ ആക്കണം. എബി ഓടി വന്നപ്പോൾ എബിയോട് പറഞ്ഞെടാ, ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു, എന്തോ അപ്പച്ച, എടാ എൻ്റെ കാലശേഷം ഞാൻ എന്നാ, നിൻ്റെ കാലശേഷം ഞാൻ എന്നാ ചെയ്യും, എടാ എൻ്റെ കാലശേഷം എന്നല്ല പറഞ്ഞത്, നിൻ്റെ കാലശേഷം. തിരുമേനി തമാശ പറഞ്ഞതാണ്. ഇങ്ങനെ ഒത്തിരി തമാശകൾ തിരുമേനി പറയുന്ന ആളാണ്. പക്ഷേ ശരിയല്ലേ? നാട്ടിൽ നമ്മുടെ ഒരു അപ്പച്ചന് ഇൻസുലിൻ എടുക്കാൻ വന്ന നേഴ്സിനോട് ചോദിച്ചു, കുഞ്ഞെ നിൻ്റെ കാലശേഷം ഞാൻ എന്നാ ചെയ്യോടി. അപ്പം അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്തിനു വേണ്ടിയാ? നീ ഫലം കായ്ക്കണം. ദൈവം അതാണ് നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നീ ഫലം കായ്ക്കണം. 31-ാം തീയതി രാത്രിയിൽ ദൈവവചനം ധ്യാനിച്ചപ്പോൾ, ഒരുപക്ഷെ ജോജിയച്ചൻ പ്രസംഗിച്ചോ എന്നെനിക്കറിയില്ല, 3 വർഷം ഫലം തിരഞ്ഞു വന്നു ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ. ഫലം കാണാഞ്ഞപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, 3 വർഷം ഞാൻ ഫലം തിരയുന്നു, ഫലമില്ല, വെട്ടിക്കളയണം. കൃഷിക്കാരൻ ഓടി വന്ന് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ അരികിൽ പ്ലീഡ് ചെയ്തു, പ്ലീസ് പ്ലീസ് 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചെങ്കിലോ. 2019 ആ ഉടമസ്ഥൻ്റെ മധ്യസ്ഥതയിലാണ് ജോർജ് വർഗീസ് അച്ഛൻ ഇവിടെ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നത്. 2017 ജൂലൈ 13-ാം തീയതി എന്നെ ഒന്ന് വെട്ടിയതാ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴി എൻ്റെ കാറിൻ്റെ പുറകിൽ ഒരു KSRTC ഡീലക്സ് ബസ് വന്ന് ഇടിച്ച് ഞാൻ മരിച്ചു പോയതാ. രാജുവൊക്കെ എന്നോട് ചോദിച്ചു, അച്ഛന് എങ്ങനെയുണ്ടിപ്പോൾ? ഞാൻ പറഞ്ഞു, 6-7 ribs എല്ലോ ഒക്കെ ഒടിഞ്ഞുപോയി. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞു, എടാ ഇവനൊരല്പനാളൂടെ ജീവിച്ചോട്ടെ, ഫലം കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഞാൻ എൻ്റെ ധ്യാനം തുടരട്ടെ. ഫലം കായ്ക്കണം, അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. It is the problem of our existence. നല്ല വൈകിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർ മനോഹരമായി പാട്ടുപാടി ജനത്തോട് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പെടഞ്ഞു വീണ് താഴെ വീണ് മരിച്ചു. കല്ലിശ്ശേരിയിൽ സഹോദരൻ മരിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ സഹോദരി മരിച്ചു. ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കാൻ സാധിക്കും? കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കണം. Apart from me, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം. എന്തുവായി വസിക്കുക എന്ന് പറഞ്ഞാൽ? സുവിശേഷത്തിൽ ആഗമനം നാം പരിശോധിച്ചാൽ 113 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വസിക്കുക വസിക്കുക വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് പകുതിയിലധികം പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വസിക്കണം, എൻ്റെ വചനത്തിൽ വസിക്കണം, എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. എന്തോ ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ വാട്ട്സ് എ മീനിങ് ഓഫ് അബൈഡിങ്? എൻ്റെ എളിയ ചിന്തയിൽ വന്ന ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കട്ടെ. അക്സെപ്റ്റ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ കൂടി വന്ന പ്രിയപ്പെട്ടവരുടെപ്പുണ്ടല്ലോ, ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, ആർ യു സഫിഷ്യൻ്റ്ലി ഗ്രിപ്ഡ് ബൈ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? Are you sufficiently gripped by the person of Jesus Christ? ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു ആണോ നിങ്ങളുടെ കർത്താവ്? അല്ലെങ്കിൽ accept the lordship of Jesus Christ on your life. നിന്റെ ജീവിതത്തിൻ്റെ മേലുള്ള എൻ്റെ യേശുവിൻ്റെ കർത്തൃത്വം നീ അംഗീകരിക്കണം. എന്തോ ആ കർത്തൃത്വം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് പറഞ്ഞു, അയ്യോ 2018 എൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ലഭിക്കാമായിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോയി. വൈ? യു നോ, എൻ്റെ വിശ്വാസത്തിൻ്റെ അളവിൻ്റെ കുറവ് കൊണ്ട്. വിശ്വാസത്തിൻ്റെ അളവിൻ്റെ കുറവ് കൊണ്ട്. When I measured my faith, I realized that ഞാൻ എൻ്റെ വിശ്വാസം അളന്ന് നോക്കിയപ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ട വിശ്വാസങ്ങൾക്ക് ചോർച്ച പറ്റിയിരിക്കുന്നു. എങ്ങനെയുണ്ട് വിശ്വാസം? ഞങ്ങളുടെ നാട്ടിലെ പറയാറുള്ള ഒരു കൊച്ചു കഥയുണ്ട്. അതായത്, ഒരു പള്ളിയുടെ അടുക്കൽ കൊണ്ടുവന്നൊരു കള്ളിഷാപ്പ് കൊണ്ടുവച്ചു. നാട്ടിൽ അതൊരു വലിയ പ്രശ്നമാണ്. അമേരിക്കയിൽ അങ്ങനെ ഒരു അതൊരു പ്രശ്നമൊന്നുമില്ല, നാട്ടിൽ അതൊരു പ്രശ്നമാണ്. കള്ളിഷാപ്പ് കൊണ്ടുവച്ചു, വലിയ ശല്യം. പള്ളി കുർബാന തുടങ്ങുമ്പോൾ ഷാപ്പിലും കുർബാന തുടങ്ങും. പള്ളി പാട്ട് തുടങ്ങുമ്പോൾ ഷാപ്പിലും തുടങ്ങും. പള്ളി സ്തോത്രം പറയുമ്പോൾ ഷാപ്പിൽ വേറെ രീതിയിൽ ബഹളമായി. ഇത് വലിയ ശല്യമായി. അച്ഛനും സെക്രട്ടറിയും ട്രഷറും കൂടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു ഗവൺമെൻറ്. ഒരു രക്ഷയില്ല, ഷാപ്പ് മാറുന്നില്ല. എന്ത് ചെയ്തിട്ടും അവസാനം സമരപരിപാടികൾ സംഘടിപ്പിച്ചു. നോ, ഷാപ്പ് മാറുന്ന പ്രശ്നമില്ല. അവസാനം അങ്ങ് മടുത്തു, അച്ഛനും സെക്രട്ടറിയും ട്രസ്റ്റും അങ്ങ് മടുത്തു. അവസാനം സെക്രട്ടറി സാറ് പറഞ്ഞു, അങ്ങേരൊരു നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു ആത്മീയ മനുഷ്യൻ. അച്ഛാ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ നോക്കിയിട്ടൊന്നും മാറുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഉപവാസ പ്രാർത്ഥന നടത്താം. അടുത്ത വെള്ളിയാഴ്ച കള്ളിഷാപ്പ് മാറാൻ വേണ്ടി നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിച്ചു, ആളുകളെല്ലാം വന്നു, എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കള്ളിഷാപ്പ് മാറുന്നില്ല, കള്ളിഷാപ്പ് മാറ്റിത്തരണേ. ഒരു 12 മണിയായപ്പോൾ വലിയ ഇടിയും മിന്നലും കൊല്ലിയാനും ഭയങ്കര മഴ. ഒരു കൊല്ലിയാൻ ചെന്ന് കള്ളിഷാപ്പിൻ്റെ മണ്ടയിലോട്ട് അടിച്ചു, കള്ളിഷാപ്പ് കത്തി ചാമ്പലായിപ്പോയി. അപ്പോൾ മർത്തോമാക്കാർ പ്രാർത്ഥിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. പക്ഷേ പിന്നെ പ്രശ്നമുണ്ടായത്, കള്ളിഷാപ്പിൻ്റെ ഉടമസ്ഥൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ഹാ, പള്ളിക്കാർ പ്രാർത്ഥിച്ചെന്നെ കള്ളിഷാപ്പ് കത്തിപ്പോയി, നഷ്ടപരിഹാരം തരണം. കോടതിയിൽ ജഡ്ജി സെക്രട്ടറിയെ വിസ്തരിച്ചു, കള്ളിഷാപ്പ് മാറാൻ പ്രാർത്ഥിച്ചോ? സെക്രട്ടറി പറഞ്ഞു, പ്രാർത്ഥിച്ചു. കള്ളിഷാപ്പ് കത്തിയോ? കത്തി. നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. അപ്പോൾ സെക്രട്ടറി ജഡ്ജിയോട് പറഞ്ഞു, സർ, ഞങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷേ ഇടിവെട്ടി കത്തിപ്പോകുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. നോക്കിക്കോണേ, നോക്കിക്കോണേ, ആ പുള്ളിയുടെ വിശ്വാസത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളുടെ കാരണം വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞുപോയി. അക്സെപ്റ്റ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ട്, ബി ലൈക്ക് ക്രൈസ്റ്റ്, യേശുവിനെ പോലെ ആകാൻ കഴിയണം. യെസ്, ബോബി ജോസഫ് എഴുതിയ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം ഞാൻ വായിച്ചു. ഈ മരങ്ങൾ ഒത്തിരി പരാതികൾ പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരു പരാതി മനുഷ്യരോട് പറഞ്ഞതാ. മരങ്ങളും കൊമ്പുകളും മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ എത്രയോ ഞങ്ങളുടെ കൊമ്പുകൾ വെട്ടി, എത്രയോ കുരിശുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, തടി കുരിശുകൾ. എന്നിട്ട് എന്തേ, നിങ്ങളിൽ നിന്നും ഒരു ക്രിസ്തു ഉണ്ടായില്ല. പറഞ്ഞത് ശരിയല്ലേ? എത്രയോ കൊമ്പുകൾ വെട്ടി കുരിശുകൾ ഉണ്ടാക്കി, എന്നിട്ടും നിങ്ങളിൽ ഇന്നും വേറെ ഒരു ക്രിസ്തു ഉണ്ടായില്ലല്ലോ, ക്രിസ്തുവിനെ പോലെ. ബി ലൈക്ക് ക്രൈസ്റ്റ്. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ഒരു ക്രിസ്തു സാന്നിധ്യം, ഒരു ക്രിസ്തു എന്താ പറയുന്നേ, ഒരു സാമീപ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? എനിക്ക്, ഞാൻ 38 വർഷം പല ഇടവകളിൽ നിന്നൊക്കെ എനിക്ക് പല സെൻഡ് ഓഫൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഞാനിരുന്ന പള്ളികളിൽ നിന്നും, ഭോപ്പാലിൽ നിന്നും, അയരൂർ ചായപ്പള്ളിയിൽ നിന്നും ഒക്കെ എനിക്ക് കിട്ടിയ സെൻഡ് ഓഫിൽ ഒരുപാട് പേര് അച്ഛനാനയാണ്, കൂനയാണ്, അച്ഛൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, കുറ്റം പറഞ്ഞവരുമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരു വാചകം. ഞാനൊരു ഹൗസ് വിസിറ്റിന് വേണ്ടി ഒരു വീടിൻ്റെ വാതിക്കൽ പോയി മുട്ടി. മൂന്നര വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്ന് കതക് തുറന്ന് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അവളൊരൊറ്റ ഓട്ടം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, മമ്മി മമ്മി മമ്മി, ദേർ ജീസസ് സ്റ്റാൻഡ്സ്. ഞാൻ വെളിയിരുന്നുകൊണ്ട് അങ്ങ് ഞെട്ടിപ്പോയി. ഈ കൊച്ചി എന്ന് പറയുക, അതുകൊണ്ട് യേശു അവിടെ വന്നിരിക്കുന്നെന്ന്. ഞാനെന്നിട്ട് എന്നെ തന്നെയാണ് നോക്കി, യേശു. പക്ഷേ ഞാൻ ആ വാതിക്ക് നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഒരു ദിവസമെങ്കിലും എൻ്റെ യേശുവിനെ പോലെ ജീവിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ. പറയണം കുഞ്ഞുങ്ങൾ, എൻ്റെ അപ്പ അമ്മ ലൈക്ക് ക്രൈസ്റ്റ്. കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയണം. ഇവിടെ ഞാൻ വന്നതിന് ശേഷം നമ്മുടെ അനവധി മാതാപിതാക്കൾക്ക് ഒരു ചെറിയ സങ്കടമുണ്ട് കുഞ്ഞുങ്ങളെ പറ്റി. സാരമില്ല, ഡോണ്ട് വറി, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെടുകയില്ല. കണ്ണുനീരിൻ്റെ മക്കൾ ആരും നഷ്ടപ്പെടുകയില്ല. ബി ലൈക്ക് ക്രൈസ്റ്റ്, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കണം. 3, കൺഫേം ദ പ്ലേസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ യേശുവിനുള്ള സ്ഥാനം നീ പുനർനിർണയിക്കണം. ഞാനാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം, കാലം ചെയ്ത ഈശോമാർ തീമത്തിയോസ് ശിരുമേനി, ഞാനൊരു യുവാവായിരിക്കുമ്പോൾ, അദ്ദേഹം കോഴഞ്ചേരിപ്പള്ളിയിലെ ഒരു അച്ഛനായിരിക്കുമ്പോൾ, ആ പാസ്സനേജിൽ ഞാൻ എങ്ങനെയോ ചെന്നു. തിരുമേനി എന്നെ അന്ന് ആരോടും പറയും സുവിശേഷം, വേദോസം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി എന്നോടും പറഞ്ഞു 10 മിനിറ്റ് സുവിശേഷം. ഞാനന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. 10 മിനിറ്റ് സുവിശേഷം പറഞ്ഞതിന് ശേഷം തിരുമേനി എന്നോടൊരു ചോദ്യം ചോദിച്ചു, ചെറുപ്പക്കാരാ, വട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്? നിന്റെ ഇവിടെ ക്രിസ്തുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? എന്നോട് ഈയിടെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ജോർജി വർഗീസ് അച്ഛ, അച്ഛൻ ഇങ്ങോട്ട് വാ, അച്ഛനൊരു കത്തി എടുക്ക്. ഞാൻ ചോദിച്ചു, എന്തിനാടാ? അച്ഛനൊരു കത്തി എടുത്ത് തേണ്ട ഇവിടെ ഒന്ന് മുറിക്കണം. Then you can see my heart. അയ്യോ, അവൻ പറയാ, പൊട്ടത്തരവാ, പോട്ടെ. അവൻ പറഞ്ഞു, അച്ഛാ, അച്ഛനൊരു കത്തി എടുത്ത് തേണ്ട ഇവിടെ ഒന്ന് മുറിച്ചു നോക്ക ഹൃദയം. There you can see the Jesus. അവനെ സൂപ്പർഫിഷ്യലായിട്ടാ പറഞ്ഞത്, പക്ഷേ ഞാൻ ഓർക്കി അവൻ്റെ അവിശ്വാസം. നീ എൻ്റെ ഹൃദയം കീറി മുറിച്ച് നോക്ക്. There you can see Jesus Christ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നെഞ്ചത്തൊന്ന് തൊട്ട് പറയാമോ, Yes, Achan, you can find Jesus in my heart. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം, മക്കളെ, ഇവിടെ യേശു ഉണ്ടായിരിക്കണം. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ്, അതിനെന്ത് ചെയ്യണം? യു പ്ലീസ് റീപ്രോഗ്രാം യുവർ ലൈഫ്. ഇപ്പം തുടർന്നു വരുന്ന ഈ പരിപാടികൾക്ക് ഒരു മാറ്റം വരുത്തണം. ഒരു മാറ്റം ആവശ്യമാണ്. There should be a change in your life. There should be a change in your family life. There should be a change in your personal life. There should be a change in your spiritual life. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അവന് ഭയങ്കര കൺഫ്യൂഷൻ. അവൻ്റെ ആത്മീയ ജീവിതത്തെ പറ്റി അവൻ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നീ ഒന്നും പേടിക്കണ്ട, സ്പിരിച്വൽ ലൈഫിനെ താങ്ങി നിർത്തുന്ന സർട്ടൻ പില്ലേഴ്സ് ഉണ്ട് ജീവിതത്തിൽ, അത് നീ ഓർത്താൽ മതി. അപ്പോൾ അവൻ ചോദിച്ചു, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ താങ്ങി നിർത്തേണ്ട പില്ലേഴ്സ് ഏതൊക്കെയാച്ചോ? ഞാൻ പറഞ്ഞു, വർഷിപ്പ് റെഗുലർലി, പ്രേ റെഗുലർലി, സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് റെഗുലർലി, ഫെലോഷിപ്പ് ആൻഡ് വിറ്റ്നസ്, ഫൈവ് പില്ലേഴ്സ്. നിന്റെ ക്രിസ്തീയ ജീവിതത്തെ താങ്ങി നിർത്തുന്ന സർട്ടൻ പില്ലേഴ്സ് ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഹൗ ഈസ് യുവർ വർഷിപ്പ് ലൈഫ്? How is your prayer life? How is your meditation of the word of God? How is the fellowship with others and Christian witness? ഇതേതെങ്കിലും ഒന്ന് ലാക്ക് ചെയ്യുന്നെങ്കിൽ ഇതൂടെ ഉൾപ്പെടുത്തണം. എനിക്ക് ഞാൻ 95 അമേരിക്കയിൽ ഞാൻ വന്ന ആളാണ്. ഡെട്രോയിറ്റ് വരാനൊത്തില്ല. അപ്പോൾ അന്നേരം ഈ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് വലിയ രസകരമായൊരു കാര്യമുണ്ട്. ഈ തൂക്കം തൂക്കുന്ന മെഷീൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്തൊരു പെല്ലി ഇട്ട് കഴിയുമെങ്കിൽ എൻ്റെ തൂക്കം പറയാം. അന്ന് എനിക്ക് 65 kg ആയിരുന്നു. അപ്പോൾ ഞാനൊരു മെഷീനെ കയറി നോക്കിയപ്പോൾ ആ മെഷീൻ എന്നോട് പറഞ്ഞു, മൈക്കിലൂടെ യുവർ വെയ്റ്റ് ഈ 65 kg. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ആ ബെഞ്ചിലിരിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഈ രാജസ്ഥാൻ മാർബിൾസിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഒരു ആസ്പെറ്റോസിൻ്റെ പുറത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ അല്പവസ്ത്രധാരിയായി ഇങ്ങനെ വലിയൊരു മനുഷ്യൻ, അതുപോലൊരു മനുഷ്യൻ വന്ന് ഈ മെഷീനിലോട്ട് അങ്ങോട്ട് കയറി നിൽക്കുകയും ഈ മെഷീൻ ബ്ലുക്കോ എന്നും പറഞ്ഞങ്ങ് നിന്നു. 10-150 kg ഉള്ള ഒരുത്തനാണ് അവൻ. വന്ന് ഈ മെഷീനിൽ കയറിയപ്പോൾ ആ മെഷീൻ അങ്ങ് നിന്നുപോയി. എന്നിട്ട് ആ മെഷീനിലൂടെ മൈക്കിലൂടെ ആ മെഷീൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, വൺ അറ്റ് എ ടൈം. ഒരാളൊരിക്കൽ ഒരു പ്രാവശ്യം അല്ല, ഒരാൾ മാത്രമേ ഒരു പ്രാവശ്യം ആ മെഷീൻ അറിയാമോ 250 kg ഉള്ള മനുഷ്യനാണെന്ന്. കാരണം ആ മെഷീനിൽ ഈ മനുഷ്യൻ്റെ 250 kg വഹിക്കാനുള്ള പ്രോഗ്രാമില്ല. എന്നാൽ ആ മനുഷ്യനെ കൂടെ തൂക്കാനുള്ള പ്രോഗ്രാം ചെയ്തു കൊടുക്കാമെങ്കിൽ, അല്ലേ, കമ്പ്യൂട്ടർ വിദഗ്ധന്മാരൊക്കെ ഇട്ടിട്ടുണ്ട്. യു റീപ്രോഗ്രാം യുവർ ലൈഫ്, യു റീപ്രോഗ്രാം യുവർ മെഷീൻ. എന്താ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത? കുടുംബജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത? യു ആർ ലാക്കിംഗ് സം പ്രോഗ്രാംസ്. ഹൗ ഈസ് യുവർ വർഷിപ്പ് ലൈഫ്? ഹൗ ഈസ് യുവർ പ്രേയർ ലൈഫ്? Word of God, fellowship, Christian witness. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ accept the lordship of Jesus Christ. Be like Christ. Confirm the place of Christ in your life. Reprogram your life. Certain new programs. Kannu nadakka namukku prarthi.